ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് മുഴുവൻ അവിടുത്തെ കൃപാകടാക്ഷം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അമൂല്യ ചിന്തകളും ദർശനങ്ങളും നൽകി നമ്മോടൊത്ത് ദൈവവചനം പങ്കുവയ്ക്കാനെത്തുന്നു ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ.
മറ്റുള്ളവരാൽ നാം തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉദ്ദേശത്തെ അവർ ചോദ്യം ചെയ്യുകയും നമ്മളെ വിമർശിക്കുകയും ചെയ്യുമ്പോൾ ആഴമേറിയ മുറിവും വേദനയും നമുക്കുളവാകുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം? ദൈവത്തിന്റെ വചനം നമ്മോട് ഇതേപ്പറ്റി എന്തു പറയുന്നു? ശ്രദ്ധിക്കണം, ഇതേപ്പറ്റി ആയിരിക്കും ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം.
ഇത് ആത്മീയ യാത്ര.
ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതാരം ചെയ്ത യേശു ക്രിസ്തു, മനുഷ്യനായ ദൈവം, ദൈവമായ മനുഷ്യൻ, ഈ ഭൂമിയിലെ തന്റെ ജീവിതകാലത്ത് താൻ നേരിട്ട പ്രശ്നങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, തകർച്ചകൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു വിമർശനം. ആളുകൾ തന്നെ തെറ്റിദ്ധരിച്ച് തന്നെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയുകയും തന്നെ വിമർശിക്കുകയും ചെയ്തു. ഇത് ഉള്ള കാര്യമല്ലേ നമ്മളെ സംബന്ധിച്ച്? ആരെങ്കിലും നമ്മളെ പത്ത് തല്ലിയാൽ നമുക്ക് സഹിക്കാം, പക്ഷെങ്കിൽ നമ്മുടെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുമ്പോൾ, തെറ്റിദ്ധരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്രയാസം ഉണ്ടാകുന്നു. ആരൊക്കെ നിങ്ങൾ ഉപകാരം ചെയ്തു, അത് നിങ്ങൾ ആത്മാർത്ഥമായി നല്ല മനസ്സിൽ നിന്നും സ്നേഹത്തോടെ അവരെ കരുതി നിങ്ങൾ ചെയ്ത ഉപകാരമാണ്. ആ പണം കൊടുക്കുന്നു, അല്ലെങ്കിൽ സാധനം കൊടുക്കുന്നു, എന്തെങ്കിലും ഒരുപാട്ടാണ്. അവസാനം നിങ്ങളെ അവർ തെറ്റിദ്ധരിക്കുന്നു. എന്തുവാ, എന്തോ ഉദ്ദേശം മനസ്സിലുണ്ട്, എന്തോ കാര്യം സാധിക്കണം, ആ എന്തെങ്കിലും ആട്ട, ആ ആർക്കറിയാം പോയി, ഏതായാലും സംഗതി പിന്നെ അറിയാം. എന്തുവാ, ഇത് നിങ്ങളുടെ കിട്ടുന്നു, ഷടാ ഞാൻ ഉപകാരം ചെയ്തതിന്, സഹായിച്ചതിന്, തേണ്ട കണ്ടോ ഇപ്പൊ പറയുക, ഞാൻ ചെയ്താണ്ട് മഹാപാപത്തിന് പരിഹാരത്തിന് വേണ്ടി ഞാൻ പ്രായച്ചിത്തമായി അവർക്ക് ഉപകാരം ചെയ്തെന്ന്, എന്തുവാ ചെയ്യേണ്ടത്? അന്നേരം ഇങ്ങനെ ഉള്ള സംസാരം നിങ്ങളെ തെറ്റിദ്ധരിക്കുമ്പോൾ നിങ്ങൾക്ക് സാരമായ ദുഃഖം ഉണ്ടാകുന്നു. ഇനി നിങ്ങളിപ്പോ തിരിഞ്ഞോക്കി ചിന്തിക്കുക, ഈ കഴിഞ്ഞ ആഴ്ചയിൽ, മാസത്തിൽ തിരിഞ്ഞോക്കി ചിന്തിക്കുക, എത്രയോ സന്ദർഭങ്ങളിൽ മറ്റ് എന്തിനെക്കാട്ടിലും നിങ്ങളെ വേദനപ്പെടുത്തിയ ഒരു കാര്യമായിരിക്കാം ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നു, അതിലൂടെയുള്ള അവരുടെ ഇടപാട്. വാസ്തവമല്ലേ, കോളേജ് പഠിക്കുന്ന പറഞ്ഞ ഒരു കാര്യമില്ലാതെ ആ കൂടെ പഠിക്കാനല്ലേ നീ ആരിച്ച്, എന്തുകൊണ്ട് വിശേഷം, അല്ലെങ്കിൽ തമാശ പറഞ്ഞതാ, പക്ഷെങ്കിൽ ഗ്രാമത്തിനുള്ളിലും പാട്ടായി അവള് ആപ്പാട് വഴി പഠിച്ചു പോയെന്ന്, അല്ലെങ്കിൽ ഒരു പയ്യന്റെ കാര്യം, ബസ് യാത്ര ചെയ്യുന്നു, രണ്ടുപേർ അടുത്തിരിക്കുന്നു, പുറകെ നിൽക്കുന്ന ചിന്തിക്കുക, എന്തുവാ എടാ സംഗതി, കുഴപ്പമോ, കണ്ടോ ഇരിക്കുന്ന കണ്ടോ, പിന്നെ ദേശത്തെ പാട്ടായി. എന്ത് ചെയ്താലും അതിൽ തെറ്റ് ദോഷം കണ്ടുപിടിച്ച് വിമർശിക്കുന്ന ആളുകളാണ് നമ്മുടെ ആളുകൾ. ആരോ പറഞ്ഞു, മലയാളികളുടെ തൊഴില് അവന്റെ കാര്യം നോക്കുന്നതല്ല, അവന്റെ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് നടക്കുന്നതല്ല, വല്ലോന്റെയും കാര്യം അന്വേഷിക്കുകയും വല്ലോന്റെയും കാര്യത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ജോലിയാണ് മലയാളിയുടെ ജോലി. ഒരു മാസികയിൽ ഞാൻ വായിച്ചു, ഇന്ത്യക്കാരെ പറ്റി ഈ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, യവന്റെ ഞരമ്പിൽ കൂടെ ഓടുന്ന രക്തത്തിന്റെ പേര് അസൂയ എന്നാണ്. വല്ലവന്റെയും കാര്യത്തെപ്പറ്റി ചിന്തിച്ച് സമയം ചെലവഴിക്കുക, അതന്വേഷിക്കുക. ഇനി പോട്ടു പോയി, വല്ലോനും നമ്മളെ തെറ്റിദ്ധരിച്ച് അതും പറഞ്ഞ ആ മശിച്ചന്മാര് പോട്ടെ, അവന് പാട്ടിന് പോട്ടെ, ഇനിയും അവര് പാട്ട് യാതൊരു കമ്പനിയുമില്ല, ഇടപെടുന്നുമില്ല. എന്നാൽ നമ്മുടെ സ്വന്ത സഹോദരനും സ്വന്ത സഹോദരിയും, ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു അമ്മയുടെയും അപ്പന്റെയും മക്കൾ വിമർശിക്കുമ്പോൾ, തെറ്റിദ്ധരിക്കുമ്പോൾ, അതിൽ ഉണ്ടാകുന്ന വേദന മറ്റേതിലും വളരെ കൂടുതലാണ്. വാസ്തവമല്ലേ? ഇത് പറയുമ്പോൾ നിങ്ങൾ തലകുലുക്കി സമ്മതിക്കുക, കാരണം ഇത് ഞാനും അനുഭവിക്കുന്നതാണ്, നിങ്ങൾ അനുഭവിക്കുന്നതാ. ഇതൊക്കെ പറഞ്ഞാൽ പ്രയോജനം എന്തുവാ? ഇത്രയും നേരം ഞാൻ പറഞ്ഞത് പ്രശ്നത്തെ പറ്റി, ഇനി പരിഹാരം എന്താവേ, നമ്മൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യേണ്ടതാണ്? യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു നേരിട്ട വിമർശനം, തെറ്റിദ്ധാരണ എങ്ങനെ കൈകാര്യം ചെയ്തു, നിങ്ങൾ സമയമെടുത്ത് വേണം വായിക്കാം. ഏതായാലും ഞാൻ നിങ്ങൾക്കൊണ്ട് വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. അതിനുശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സിലായിരുന്നു. എന്നാൽ യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാൾ അടുത്തിരുന്നു. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോകാം. പ്രസിദ്ധൻ ആകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യേശു അവരോട്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. നിങ്ങളെ പകപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല, എന്നാൽ അതിന്റെ പ്രവൃത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതുകൊണ്ട് ലോകം എന്നെ പകയ്ക്കുന്നു. അത് ഏഴാം വാക്യത്തിന്റെ അവസാനം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട വിഷയമുണ്ട്. യേശുവിന്റെ സ്വന്തം സ്ഥലം ഗലീലയിലാണ്. അത് വടക്ക് ഭാഗത്താണ്. എന്നാൽ യഹൂദ എന്ന് പറയുന്നത് ഏതാണ്ട് 60-70 മൈല് തെക്കോട്ട് മാറി ഇസ്രായേൽ ജനത്തിന്റെ ആരാധനാ സ്ഥലം, അവിടെ പെരുന്നാളുകൾ കൂടുന്ന സ്ഥലം, അവിടെയാണ് ഇവരുടെ ഹെഡ്ക്വാർട്ടർ, പ്രധാന സ്ഥലം. ശാസ്ത്രിമാരും പരിശന്മാരും ദേവാലയം എന്ന് വേണ്ട സഹേല പരിപാടിയും അവിടെ, തലസ്ഥാനം എന്ന് പറയാം. അന്നേരം യേശുക്രിസ്തു ഇപ്പോൾ തന്റെ സ്വന്തം സ്ഥലമായ തന്റെ സഹോദരന്മാരും സഹോദരിമാരും വീട്ടുകാരും ഒക്കെയുള്ള സ്വന്തം സ്ഥലമായ ഗലീലയിലാണ്. യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ അന്വേഷിക്കുകയാണ്. അവരവിടെ യഹൂദയിലാണ്. അന്നേരം ഇത് മനസ്സിലാക്കി യേശു പരസ്യമായിട്ട് യഹൂദയിൽ അവരുടെ ഇടയിൽ കറങ്ങുവാൻ ആഗ്രഹിക്കുന്നില്ല. യേശു വന്നത് ക്രൂശിൽ തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുവാനെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. വീണ്ടും യേശു പറയുന്നുണ്ട്, എന്റെ കുഞ്ഞെ, ആരും നിർബന്ധിച്ച് എന്റെ ജീവനെ എന്നിൽ നിന്നും എടുക്കുന്നില്ല. മനുഷ്യപുത്രൻ പാപികളെ രക്ഷിക്കാൻ വേണ്ടി യാഗമായി തീരാൻ വേണ്ടി വന്നവനാണ്. എന്നാൽ സമയത്തിന് മുമ്പ്, പിതാവായ ദൈവം നിശ്ചയിച്ച സമയത്തിന് മുമ്പ്, ഒരു സെക്കൻഡ് മുന്നോട്ടോ പുറമോട്ടോ മാറാതെ യേശു അത് നിവർത്തിക്കണം. സാത്താന്റെ ഉദ്ദേശം ദൈവത്തിന്റെ ഹിതം മറിച്ചു കളയുക എന്നുള്ളതാണ്. അന്നേരം ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ ഹിതത്തിൽ ദൈവത്തിന്റെ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം, നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഇവിടെ നാം വായിച്ചല്ലോ, യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സിലായിരുന്നു. എന്നാൽ കൂടാര പെരുന്നാൾ ഇപ്പോൾ നടക്കാൻ പോവാണ്. ഇവിടെ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിലെ അവസാന 6 മാസത്തെ സംഭവമാണ് ഇനി മുതൽ മുന്നോട്ട് വായിക്കുന്ന വേദഭാഗം എന്ന് പറഞ്ഞാൽ 7-ാം അധ്യായം മുതൽ യോഹന്നാൻ സുവിശേഷം അവസാനിക്കുന്ന വരെ ഈ അധ്യായങ്ങൾ മുഴുവനും യേശുക്രിസ്തുവിന്റെ അവസാന 6 മാസത്തെ ജീവിതത്തെപ്പറ്റി കാണിക്കുന്നതാണ്. യഹൂദന്മാർക്ക് 3 പ്രധാന പെരുന്നാൾ ഉണ്ടായിരുന്നു. അത് ഒരു വർഷം എല്ലാ വർഷവും ഇത് ഉണ്ടായിരുന്നതാണ്. 1, പെസഹ പെരുന്നാൾ. 2, പെന്തിക്കോസ്. 3, കൂടാരപ്പെരുന്നാൾ. ഈ കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്നത് ഒക്ടോബർ മാസത്തിലാണ് ഇവരെ നടത്തിയിരുന്നത്. ഓരോ പെരുന്നാളും, അതായത് പെസഹ പെരുന്നാളായാലും പെന്തിക്കോസ് ആയാലും കൂടാരപ്പെരുന്നാളായാലും, ഇത് കാണിക്കുന്നത് യഹൂദന്മാരുടെ അവരുടെ ചരിത്രത്തിൽ അവരുടെ പൂർവ്വപിതാക്കന്മാർ നേരിട്ട് അനുഭവിച്ച യാഥാർത്ഥ്യങ്ങൾ, സംഭവങ്ങൾ പിൻതലമുറ ഓർക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ച പെരുന്നാളുകളാണ്. ഈ പെസഹ പെരുന്നാൾ എന്ന് ചോദിച്ചാൽ, പുറപ്പാട് പുസ്തകം വായിച്ചാൽ, മിസ്രയീമിൽ അടിമകളായിരുന്ന ആളുകളെ ദൈവം വിടുവിച്ച, മോശയിൽ കൂടെ വിടുവിച്ച ആ വലിയ സംഭവത്തെ എല്ലാ വർഷവും ഓർക്കാൻ വേണ്ടി അവർ ആഘോഷിക്കുന്ന പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. ഈ കൂടാര പെരുന്നാൾ എന്തെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലേക്ക്, കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മരുഭൂമിയിൽ കൂടാരങ്ങൾ പാർത്തു. അന്യരും പരദേശികളുമായി ഇത് ഞങ്ങളുടെ ദേശമല്ല, ദൈവം തന്ന വാഗ്ദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ഈ ഗുഹകളിലും പാറക്കെട്ടുകളിലും കൂടാരങ്ങളും പാർത്ത നീണ്ട വർഷങ്ങൾ അവർ ഓർക്കാൻ വേണ്ടി ദൈവം കൊടുത്ത ഒരു പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. ഇനിയും നമ്മുടെ വിഷയം ഇതല്ലല്ലോ, യേശു ക്രിസ്തു പോകുന്നില്ല ഈ പെരുന്നാളിന്. സഹോദരന്മാർ പറയുക, നല്ല കാര്യമാ, അവിടെ കാണിയും പോവുകയും അവിടൊക്കെ പോയി നീ പ്രസംഗിക്കുകയൊക്കെ കാണിക്കുകയും ചെയ്ത്. അവിടെ പറഞ്ഞിരിക്കുന്നു തന്റെ സ്വന്തം സഹോദരന്മാർ യേശുവിൽ വിശ്വസിച്ചില്ല. ചിന്തിച്ചു നോക്ക്, തനിക്കുണ്ടായ വേദന എന്തായിരിക്കും. എങ്കിലും താൻ പ്രതികാരം ചെയ്യുന്നില്ല, തിരിച്ച് അടിക്കുന്നില്ല. ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യും എന്ന് വിശ്വസിച്ച് അവൻ ധൈര്യത്തോടെ യാത്ര ചെയ്യുന്നു.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമാകട്ടെ, അത് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. വിലാസം: ആത്മീയ യാത്ര, തിരുവല്ല 5, കേരള. വിളിക്കേണ്ട നമ്പറുകൾ: 0469 261 9352, മൊബൈൽ നമ്പർ 944 71 316 96. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ay@bcasia.org. ബിലീവേഴ്സ് ചർച്ചിന്റെ ആത്മീയ യാത്രാ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്.